Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
പരസ്പര വിരുദ്ധം പോലെ തോന്നുന്ന രണ്ട് കാര്യങ്ങൾ, രണ്ട് ശരിയാണ്. മനസ്സതിൽ നിന്ന് പിന്തിരിയുന്നു, മനസ്സിനവിടെ എത്തിച്ചേരാൻ കഴിയുന്നില്ല. പക്ഷേ ആ മനസ്സ് ആ സച്ചിദാനന്ദ സ്വരൂപം തന്നെ, ആ സച്ചിദാനന്ദം അതിന് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ആ മനസ്സുകൊണ്ട് ആ സച്ചിദാനന്ദമയമായിരിക്കുന്ന മനസ്സിനെ ധ്യാനിക്കുന്നു. അങ്ങനെ ധരിച്ചു കളയരുത്. നമ്മൾ പരമാർത്ഥ തത്വത്തെ ധ്യാനിച്ചുകൊണ്ട്, നിരുപാധിയുമായിരിക്കുന്ന പരമാർത്ഥ തത്വത്തെ ധ്യാനിക്കാൻ കഴിയില്ല, കാരണം മനസ്സിനവിടെ പ്രവേശനമില്ല. ഉപാസന സോപാധികമായ ഒന്നിനെ സാധ്യമാകും. മനസ്സിന് പ്രവേശിക്കാൻ കഴിയുന്നിടത്തെ ഉപാസന സാധ്യമാകും. അപ്പോൾ ഉപാസിക്കുന്ന എന്തിനായിരിക്കും? മനോമയമായ ഒന്നിനെ, അതിനെ ഉപാസിക്കാൻ പറ്റും. അത് ദേവനായാലും ദേവിയായാലും, അതായത് ആദ്യ ദൈവിക ഭാവമായാലും ശരി, ആധ്യാത്മികമായ ഭാവമായാലും ശരി, ധ്യേയം മനോമയമാണ്, സങ്കല്പമയമാണ് അല്ലേ? നമ്മൾ ദേവനെ ധ്യാനിക്കുന്നു സങ്കല്പത്തിൽ കണ്ടിട്ടല്ലേ, വർണ്ണനകളിലൂടെ ഭാവനകളിലൂടെ കണ്ടിട്ടല്ലേ ധ്യാനിക്കുന്നു, അല്ലാതെ എന്താ? വർണ്ണനകൾ ഭാവനകളൊക്കെ എവിടെ നിൽക്കുന്നു? മനസ്സ്, മനസ്സിന്റെ ഒരു ഭാഗം. അപ്പൊ മനസ്സിന്റെ ഒരു ഭാഗത്തെ മറ്റൊരു ഭാഗം പിന്തുടരുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത്. അല്ലാതെ മനസ്സിൽ നിന്നും പൂർണ്ണമായും വേറിട്ട് ഒന്നിനെ അങ്ങനെ വേറിട്ട് പോയാൽ പിന്നെ മനസ്സിനവിടെ എത്താൻ പറ്റത്തില്ല. എത്തോ വാച്ചോ നിവർത്തന്തേ അപ്രാപ്യ മനസ്സാസഹ. അപ്പോൾ മനോമയമായ ആ ഭാവത്തെ അതിനെ ധ്യാനിക്കാം, സച്ചിദാനന്ദത്തെ ധ്യാനിക്കാം. മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന ആ സച്ചിദാനന്ദത്തെ, അതുകൊണ്ടാണ് പറഞ്ഞത് വിഷയീക്രിയമാണ് ഇവ, അതുപോലെ വിഷയമാക്കുന്നത് പോലെ വിഷയമാക്കുന്നില്ല. മനസ്സിനൊരിക്കലും വിഷയമാക്കാൻ കഴിയില്ല. പക്ഷേ ധ്യാനിക്കുന്നതിന് അതിനെ വിഷയമാക്കണമെന്നില്ല. ആ പരമാർത്ഥ തത്വം വിഷയമായിട്ടല്ല അതിനെ ധ്യാനിക്കുന്നത്, അത് സദാ നിർവിഷയം തന്നെ. പക്ഷെ നിർവിഷയമായിരിക്കുന്നതിന് വിഷയീക്രിയമാണ് ഇവ, വിഷയമാക്കിയതുപോലെ. എന്നിട്ടും മനസ്സതിനെ പിന്തുടരുന്നു. ഈ സച്ചിദാനന്ദം അത് സങ്കല്പത്തിലാണ്. അതിന്റെ വാച്യഭാവമാണോ? തൈത്തിരി ഉപനിഷത്തിന്റെ ഭാഷയത്തിൽ ഭാഷകാരൻ അത് വ്യക്തമാക്കും. നമ്മുടെ മനസ്സിന്റെ വെറും വാച്യഭാവമാണ് ആ സച്ചിദാനന്ദം എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ധ്യാനിക്കുന്നത്, ലക്ഷ്യത്തെ അല്ല. ലക്ഷ്യത്തെ ധ്യാനിക്കാനൊക്കത്തിൽ, കാരണം മനസ്സിനവിടെ എത്തിപ്പെടാൻ കഴിയത്തില്ല. ഇവിടെ തത്വത്തെ ശ്രവിച്ചു, തത്വത്തെ ശ്രവിച്ചിട്ട് അവിടെ സാക്ഷാത്കാരം എന്ന് പറയുന്ന എന്തോ ഒന്ന് അത് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് അധികാരിത്വത്തെ കുറിച്ച് ചിന്ത വരുന്നത്. എന്തുകൊണ്ടത് സംഭവിക്കുന്നുണ്ട്? പറയുന്നു അതിന് നീ അധികാരിയാണ്. അവസാനം അത് പറഞ്ഞാൽ നിർത്തുന്നു. തപസ്സിനെ കുറിച്ചും മറ്റും പറയുമ്പോൾ, എന്നാൽ പിന്നെ നിനക്ക് പറ്റിയ ഏതാണ്? നിന്റെ മനസ്സിലെ ഏറ്റവും ശ്രേഷ്ഠമായ, ഉദാത്തമായ, അതിനെ സംബന്ധിച്ചുള്ള ഭാവനകളെ പിന്തുടരുക, അതാണ് ധ്യാനം. അത് ആവശ്യമാണെങ്കിലും അതിനെ വിഷയമാക്കിയതുപോലെ ചിന്തിക്കുക, ധ്യാനിക്കുക, ഏകാഗ്രമായ മനസ്സ് അതിനെ പിന്തുടരുക. അതസ ഏഷ ബ്രഹ്മണോ അധ്യാത്മാദേശോ, അതാണ് ബ്രഹ്മത്തിന്റെ അധ്യാത്മാദേശം. ആധ്യാത്മികമായ ഉപാസന ഒരു ജീവന് ജീവനിഷ്ഠമായ ധ്യാനം അതതാണ്. തന്റെ ഉള്ളിൽ തന്നെ തന്റെ മനസ്സ് തന്നെ ഭാവന ചെയ്യുന്ന ആ സച്ചിദാനന്ദത്തെ തുടർ ഭാവന ചെയ്യുക, അതാകാമല്ലോ. ഒരു പ്രായോഗികമായ അനുഷ്ഠാനത്തെ നിർദ്ദേശിക്കുന്നു. ദേവിയെയും ദേവനെയൊന്നും അങ്ങനെ ഭാവന ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇങ്ങനെയാകാം. അതുകൊണ്ട് രണ്ടും പറഞ്ഞു. വിദ്യു നിമേഷണവത് അധിദൈവതം ദൃഢം പ്രകാശനധർമ്മി അധ്യാത്മിച്ച മനഃ പ്രത്യ സമകാല അഭിവ്യക്തിധർമ്മി ഇത്യേഷ ആദേശ. രണ്ട് തരത്തിൽ, ഒന്ന് അധിദൈവതം, ദൃഢം പ്രകാശനധർമ്മി, ആ മിന്നലിന്റെ ദ്രുതപ്രകാശ പോലെ അതിലൂടെ എന്തെല്ലാം ഗുണങ്ങളെ നമുക്ക് ആ പരമാർത്ഥ തത്വത്തിൽ ആരോപിക്കാമോ സങ്കല്പിക്കാമോ അതെല്ലാം സങ്കല്പിച്ച് തന്നെ ധ്യാനിക്കുക. സൃഷ്ടിസ്ഥിതി കർത്താവായി പറയും. എന്താണ് ഈശ്വരൻ സൃഷ്ടിസ്ഥിതി കർമ്മങ്ങൾ ചെയ്യുന്നത്? ജീവന്റെ ശ്വാസ നിശ്വാസങ്ങളെ പോലെയാണ്. യത്നോടെ ആവശ്യമുണ്ട്. ശ്വാസ നിശ്വാസങ്ങൾക്ക് ജീവൻ യത്നം ആവശ്യമുണ്ട്. ഞാൻ ശ്വസിക്കുന്നു എന്ന് സങ്കല്പിച്ചിട്ടല്ല അത് ചെയ്യുന്നു. എന്താണത്? അനായാസത. അനായാസത ഇവിടെ സംഭവിക്കത്തുള്ളൂ. പാരമൈശ്വര്യം, പരമമായ ഐശ്വര്യം നിലനിൽക്കുന്നിടത്തെ സംഭവിക്കത്തുള്ളൂ. അപ്പോ ജഗത് കർത്താവ് പരമേശ്വരനാണോ? പരമമായ ഐശ്വര്യത്തോടുകൂടിയവനാണോ? അനായാസമായി ഇതെല്ലാം ചെയ്യാൻ കഴിവുള്ളവനാണ്. അതാണ് ഈശ്വരൻ. അങ്ങനെ ഒന്നിനെ ഈശ്വരനായി അംഗീകരിക്കാൻ മനസ്സ് തയ്യാറാവും. അതേ ജീവന് ബോധ്യപ്പെടും. അതാണ് ഈ ദുരിതം പ്രകാശന ധർമ്മി എന്ന് പറയുന്നത്. ആ ദുരിത ഭാവം എവിടെ വരുന്നു? അത് സർവജ്ഞനും സർവശക്തനും ആയിരിക്കുന്ന ഈശ്വരൻ അങ്ങനെ ഭാവിക്കുക. അല്ലെങ്കിൽ അധ്യാത്മിച്ച മനഃപ്രത്യ സമകാല അഭിവ്യക്തി ധർമ്മി. അധ്യാത്മം, മനസ്സിന്റെ ഈ പ്രത്യയങ്ങൾ, മനസ്സിന്റെ പരിണാമങ്ങൾ, മനസ്സിന്റെ വൃത്തികൾ, അത് സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെ പ്രതിഫലനത്തിന് കാരണമായിരിക്കുന്ന എന്തോ അതിനെ അറിയപ്പെടുന്നതിലൂടെ അറിയപ്പെടാത്തതിൽ എത്തിച്ചേരാനുള്ള ശ്രമം. ഇതാണ് ആദേശം, ഉപദേശം. വൈദികമായ ഉപദേശങ്ങൾ എന്നുവെച്ചാൽ വൈദികമായ ഉപാസനയ്ക്കുള്ള ഉപദേശങ്ങൾ ഇതാണ്. ഏവം ആദിശ്യമാനം ഹി ബ്രഹ്മ മന്ദബുദ്ധിഗമ്യം ഭവതി. ഇങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഉപാസനകൾ പിന്തുടർന്നു കഴിഞ്ഞാലേ ഈ പറയുന്ന പരമാത്മതത്വം മനസ്സോ മനോയെ വാചോഹവാചം ശ്രോത്രസ്യ ശ്രോത്രം എന്നെല്ലാം പറഞ്ഞിരിക്കുന്ന ഈ ബ്രഹ്മം മന്ദബുദ്ധിഗമ്യം, മന്ദബുദ്ധിഗമ്യമാകത്തുള്ളൂ. മന്ദബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ മനസ്സിന് ദോഷങ്ങളുള്ളവർ തത്വഗ്രഹണത്തിന് സാമർഥ്യം കുറഞ്ഞവർ എന്നുള്ള അർത്ഥത്തിലാണല്ല നമ്മൾ സാധാരണ മന്ദബുദ്ധി എന്നുള്ള അർത്ഥത്തിലല്ല ഭാഷകാരൻ പറയുന്നു. മനോമാലിന്യങ്ങൾ കൊണ്ട് തത്വത്തെ ഗ്രഹിക്കാൻ കഴിയാത്തവർ, അങ്ങനെയുള്ളവർക്ക് ഇത് ഗമ്യമാകണമെങ്കിൽ, ഇത് സാക്ഷാത്കരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞ ഉപാസനകളെ സ്വീകരിക്കുക. ഭവതീതി ബ്രഹ്മണ ആദേശോപദേശ, ബ്രഹ്മത്തിന്റെ ഉപാസനയ്ക്കുള്ള ഉപദേശങ്ങൾ ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് ഒരാൾക്ക് തത്വഗ്രഹണ സാമർഥ്യമില്ലെങ്കിൽ വേണ്ട, ഉപാസന ആയാലും മതി, ധ്യാനിച്ചാൽ മതി. നഹി നിരുപാധികമേവ ബ്രഹ്മ മന്ദബുദ്ധിവീർ ആകലയിതും സഖ്യം. നിരുപാധികമായ ബ്രഹ്മത്തെ മന്ദബുദ്ധികൾക്ക് സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. നിരുപാധികമായ ആ ബ്രഹ്മം ബുദ്ധിദോഷമുള്ളവരുടെ ഉള്ളിൽ നിർവേഷമായി പ്രകാശിക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെ പറയുന്നു, ശ്രുതി അതിനെ നിരപേക്ഷമായി ബോധിപ്പിക്കുന്നു. ഈ ഗുണങ്ങളൊന്നുമില്ലാതെ, ഈ ഉപാസനാ പദ്ധതികളൊന്നുമില്ലാതെ തത്വനിഷ്ഠമായി അതിനെ ബോധിപ്പിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു. പ്രകാശിപ്പിക്കാൻ വേണ്ടി ശ്രുതി ശ്രമിക്കുന്നു. തത്വമസി, അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ എന്നെല്ലാം പറയുന്നിടത്തെല്ലാം ഇത് തന്നെ ചെയ്യുന്നു. അത് ഉള്ളിൽ പ്രകാശിക്കണം. അതിനുള്ളിൽ സക്ഷമമല്ലെങ്കിൽ എങ്ങനെ അതിനുള്ളിൽ പ്രകാശിക്കും? ഉള്ളു തന്നെ അതിനെ തടയുന്നുണ്ടെങ്കിൽ ആ അവസ്ഥയെ പറയും ബുദ്ധിമാന്ദ്യം എന്ന് പറയും. അതൊരു തരത്തിലുള്ള ബുദ്ധിമാന്ദ്യം. ഭൗതികമായി എത്ര ബുദ്ധിസാമർത്ഥ്യമുള്ളവനായാലും ശരി, ബുദ്ധിസാമർത്ഥ്യം എന്ന് പറയുന്നു ഒരിക്കലും നമ്മുടെ ഗ്രഹണ സാമർത്ഥ്യമല്ല, ഗ്രഹണധാരണയ്ക്കുള്ള സാമർത്ഥ്യമല്ല അത്. ഗ്രഹണധാരണ സാമർത്ഥ്യമുള്ളവനും മന്ദബുദ്ധിയാണ്. ഒരുപാട് അറിയാനും അറിഞ്ഞതിനെല്ലാം മനസ്സിൽ ഓർമ്മിച്ചു വയ്ക്കാനും കഴിവുള്ളവനും മന്ദബുദ്ധിയാണ്. ഇവിടെ ഒരുപാട് പഠിപ്പുള്ളവനും മന്ദബുദ്ധിയാണ്. സർവശാസ്ത്രങ്ങളും ഗ്രഹിച്ച് എല്ലാം തന്റെ തലയ്ക്കുള്ളിൽ ഒതുക്കിയിരിക്കുന്നവനും ഇവിടെ മന്ദബുദ്ധിയാണ്. ഈ തത്വം പ്രകാശിക്കുന്നതിന് ഉള്ള തടസ്സം ബുദ്ധിയിലുള്ളവൻ എത്ര ബുദ്ധിമാനായാലും ശരി, ഇവിടെ മന്ദബുദ്ധിയാണ്. ആ മന്ദബുദ്ധികൾക്ക് ആ കലയിതും ആ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നതിന് ഉള്ളിൽ ആ ബ്രഹ്മത്തിന്റെ പ്രകാശം നിരുപാധികമായി പ്രകാശിക്കുന്നതിന്, സൂര്യൻ നിരുപാധികമായി പ്രകാശിക്കുന്നതിന്, മേഘങ്ങളതിന് തടസ്സം സൃഷ്ടിക്കുന്നു, മനോമാലിന്യങ്ങൾ ഏതൊരു ആത്മസൂര്യ പ്രകാശത്തിനാണോ തടസ്സമായിരിക്കുന്നത് അത് മന്ദബുദ്ധി. അപ്പൊ അത് മാറണം, ആ മേഘങ്ങളുടെ മറവ് മാറണം. അങ്ങനെ മാറാത്തവന് ഈ പറഞ്ഞ പ്രതിബോധ വിധിതമായിരിക്കില്ല. ഇത് അതിനുവേണ്ടി ഉപാസനയെ പറഞ്ഞിരിക്കുന്നു എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. ആത്മധ്യാനത്തെ പറഞ്ഞിരിക്കുന്നു, സവണ ഈശ്വരധ്യാനത്തെയും പറഞ്ഞിരിക്കുന്നു. അഥ അധ്യാത്മം യഥേതദ്ഗച്ഛതീവ ച മനോ അനേന ച ഏതത് ഉപസ്മരതി അഭീഷ്ണം സങ്കല്പഃ. അപ്പോൾ ശ്രുതി സർവത്തെയും അംഗീകരിക്കുന്നു, എല്ലാ ഉപാസനകളെയും, ആത്മധ്യാനമായാലും ഈശ്വരധ്യാനമായാലും നിർഗുണ തത്വഗ്രഹണമായാലും എല്ലാത്തിനെയും അംഗീകരിക്കുന്നു. ശ്രുതി അത് അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെ അദ്വൈതവും അതിനെയൊക്കെ സ്വീകരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, വീണ്ടും പറയുകയാണ്, അദ്വൈതം ഇതിനൊന്നും എതിരായ കാര്യമില്ല. നമ്മുടെ താല്പര്യങ്ങൾ പലപ്പോഴും പലതിനെ എതിരായിരിക്കും, പലതിനെ അനുകൂലിക്കും, പക്ഷെ അദ്വൈതം അങ്ങനെയല്ല. അതുകൊണ്ട് വീണ്ടും മറ്റൊരു ഉപാസനയെക്കുറിച്ച് പറയുന്നു, തദ്വനം നാമ തദ്വനമിത്യുപാസിതവ്യം സയേതദേവം വേദാഭി ഹി ഏനം സർവാണി ഭൂതാനി സംവാഞ്ചന്തി തദ്ഹ കിഞ്ച തദ്ബ്രഹ്മഹകിൽ തദ്വനം നാമ. ആ ബ്രഹ്മത്തിനൊരു പേരുണ്ട്, തദ്വനം. വനമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന കാടാണ്. ഇവിടെ വനമെന്ന് പറഞ്ഞാൽ അതല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് വൈദിക പശ്ചാത്തലത്തിലാണ് ഇത് ഉപദേശിച്ചിരിക്കുന്നത്. വൈദിക ധർമ്മ അനുഷ്ഠാനത്തിലിരിക്കുന്നവർക്ക് ഇതിന്റെ ഭാഷ തന്നെ മനസ്സിലാവും. അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നമുക്കിതെന്തോ കാടിനെ കുറിച്ച് പറയുകയാണ് എന്ന് തോന്നിപ്പോകും. നമ്മുടെ മനസ്സ് തന്നെ കാടായതുകൊണ്ട്, അല്ലെങ്കിൽ ഇതെന്തുപാസനയാണ്, ഇതിലൊരു വൈചിത്രം നമുക്ക് തോന്നി, ഇതെന്തോ വിചിത്രമായ കാര്യങ്ങൾ പറയുകയാണ്, എല്ലാവരുടെ അപൂർവത തോന്നും, ഒരു പരിചയമില്ലായ്മ തോന്നും. അപ്പോൾ ഇത് പരിചയമുള്ളവർക്ക് വേണ്ടി ഉപദേശിച്ചാണ്. ഇങ്ങനെ പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഉപദേശിച്ചല്ല, അതുകൊണ്ടാണ് അത് തോന്നുന്നത്. എന്താ സംബന്ധങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു. തദ് ബ്രഹ്മ അഖില തദ്മനം നാമ. തദ്മനം എന്ന് പറയുന്ന ഒരു നാമമുണ്ട്, ഗുണമുണ്ട് അതിന്. തസ്യവനം തദ്വനം തസ്യ പ്രാണജാതസ്യ പ്രത്യേകാത്മഭൂതത്വാ വനനീയം സംഭജനീയം അത തദ്വനം. സർവപ്രാണികളുടെയും പ്രത്യേകാത്മാവായിരിക്കുന്നു, സർവപ്രാണികൾക്കും അത് വനനീയമായിരിക്കുന്നു, ഭജനീയമായിരിക്കുന്നു. വനം എന്ന് പറഞ്ഞാൽ വനനീയം എന്ന് പറഞ്ഞാൽ ഭജനീയം. സർവപ്രാണികൾക്കും ഭജനീയമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ സർവരും ഇതിനെ തന്നെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. സർവപ്രാണികളും തന്റെ ഉള്ളിലിരിക്കുന്ന അന്തര്യാമിയായിരിക്കുന്ന ഈ സച്ചിദാനന്ദത്തെ തന്നെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു, അറിയാതെ ആയിരിക്കും. സർവജീവന്മാരും ഇതിനു പിറകിലാണ്. ആ സച്ചിദാനന്ദത്തെയാണ് തേടുന്നത്, ആ സച്ചിദാനന്ദ തന്നെയാണ് നേടുന്നത് സർവരും, അറിയാതെ ആയിരിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ ശ്രുതി പറയുന്നു, തദ്വനം നാമ പ്രഖ്യാതം ബ്രഹ്മ. അതുകൊണ്ടാണ് ഇവിടെ ശ്രുതി തന്നെ തദ്വനം എന്ന് പറഞ്ഞത്. സർവരും ഭജിക്കുന്നത്, സർവരും അന്വേഷിക്കുന്നത്, സർവരും പ്രാപിക്കുന്നത്, എന്തിന്? സർവരും സാക്ഷാത്കരിക്കുന്നത് ഇതിനെ തന്നെ. സർവജീവന്മാർ സദാ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനെ തന്നെ. ആ എല്ലാ അർത്ഥങ്ങളും കണക്കിലെടുത്തുകൊണ്ടാണ് അതിനൊരു പേര് പറഞ്ഞത്, തദ്വനം നാമ പ്രഖ്യാതം ബ്രഹ്മ. അത് പ്രസിദ്ധമെന്ന് പറഞ്ഞാൽ പോരാ, സർവപ്രസിദ്ധമാണ്, വളരെ പ്രസിദ്ധമായ ഒന്നാണ്. സച്ചിദാനന്ദത്തെ പോലെ പ്രസിദ്ധമായി മറ്റൊന്നുമില്ല. നമുക്ക് പ്രസിദ്ധമായിരിക്കുന്ന എന്താണ്? നാമരൂപങ്ങളാണ് പ്രസിദ്ധമായിരിക്കുന്നു. ശരിയാണ്, നാമരൂപങ്ങൾ പ്രസിദ്ധമായിരിക്കുന്നു, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ പ്രസിദ്ധമായിരിക്കുന്നു. പക്ഷെ അതൊന്നും പ്രഖ്യാതമല്ല. എന്തുകൊണ്ട്? ഈ ശബ്ദസ്പർശ നാമരൂപങ്ങളിലൂടെ എല്ലാം പ്രസിദ്ധമായിരിക്കുന്ന ഒന്നാണ്. ഇതെല്ലാം പ്രസിദ്ധപ്പെടുത്തുന്ന മറ്റൊന്നുണ്ട്, അതാണ് ബ്രഹ്മം. ഇതെല്ലാം ആ ബ്രഹ്മത്തിന്റെ മഹത്വത്തെ വാഴ്ത്തുകയാണ്. എങ്ങനെ? ഒരു ഉദാഹരണം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ, നാമരൂപങ്ങളെ അറിയുന്നു, ഒരു കാര്യം മാത്രം എടുക്കുക, ശബ്ദസ്പർശങ്ങളെ അറിയുന്നു. അപ്പൊ അറിയുന്ന നാമരൂപങ്ങൾ, നാനാരൂപത്തിലുള്ള ഈ നാമരൂപങ്ങൾ, ആ നാമരൂപങ്ങളെക്കാൾ വ്യക്തവും പ്രസിദ്ധവുമാണല്ലോ ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്ന ഏകരൂപത്തിലിരിക്കുന്ന ചിത് അറിവ്. നാമരൂപങ്ങൾക്ക് അത്രത്തോളം പ്രസിദ്ധിയില്ല. കാരണം എന്തുകൊണ്ട്? അതിന് പ്രസിദ്ധി അപ്രസിദ്ധി എല്ലാം വരുന്നു. ശബ്ദത്തെ അറിയുന്നു, രൂപത്തെ അറിയുന്നു, അതിന്റെ ഭാവങ്ങൾ മാറി മാറി പോകുന്നു. ശബ്ദം, രൂപം, രസം, ഗന്ധം, സ്പർശം എന്നിങ്ങനെ അതിങ്ങനെ മാറി മാറി മാറിപ്പോകുന്നു. അപ്പൊ അവയ്ക്കെല്ലാം എന്താ പ്രസിദ്ധിയുള്ളത്? മാറിപ്പോകുന്നവയ്ക്ക് ഒന്ന് സ്ഥായിയായി നിന്നാലേ അതിനെപ്പോഴും പ്രസിദ്ധമായിരിക്കാൻ പറ്റും. നിരന്തരം മാറുന്ന ഇവയ്ക്ക് ഇങ്ങനെ പ്രസിദ്ധി വരുന്നു. പക്ഷെ നിരന്തരം മാറുന്ന ഇവയും പ്രസിദ്ധങ്ങളാണ്. അതിനേക്കാളും എന്തായാലും പ്രസിദ്ധമാണ് ഈ നിരന്തരം മാറുന്ന നാമരൂപങ്ങളിൽ മാറാതെയിരിക്കുന്ന, ഇതിനെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അറിവ്. അതെന്ത് പറഞ്ഞു? ഇതിന്റെ പ്രതിഫലനമാണ്, ബുദ്ധിയിലുള്ള പ്രതിഫലനമാണ്. ആ പ്രതിഫലനം സ്ഥായിയായിരിക്കുന്നു. അപ്പൊ അതാണല്ലോ പ്രഖ്യാതമായിരിക്കുന്നത്. അപ്പൊ പ്രപഞ്ചത്തെക്കാൾ പ്രസിദ്ധമായിരിക്കുന്നത്, സ്പഷ്ടമായിരിക്കുന്നത് ബ്രഹ്മമാണ്. സദാ സൃഷ്ടിസ്ഥിതി നാശങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിനൊരു സ്ഥായിയായ പ്രസിദ്ധി ഉണ്ടാകത്തില്ല. പ്രസിദ്ധി ഉണ്ടാവും, അത് ഇല്ലാതായി പോകും. അതിന് വിധേയമല്ലാത്ത ഈ ചിത്ത്, സത്ത്, ആനന്ദമെല്ലാം അതിനേക്കാൾ എത്രയോ പ്രസിദ്ധമാണ്. ആനന്ദത്തെക്കാൾ പ്രസിദ്ധമായി മറ്റെന്തെങ്കിലും ഉണ്ടോ ഈ പ്രപഞ്ചാനുഭവത്തിൽ? സർവജീവി സാധാരണമായിരിക്കുന്നല്ലേ ആനന്ദം. അങ്ങനെ ഓരോന്നും ചിന്തിക്കുമ്പോൾ എന്താണ്? പ്രഖ്യാതം ബ്രഹ്മ അത് പ്രഖ്യാതമാണ്. തദ്വനം സർവരും ഭജിക്കുന്നതാണ്. തദ്വനമിതി യഥ തസ്മാ തദ്വനമിത്തി അനേനൈവ ഗുണാഭിധാനേന ഉപാസിതവ്യം. ഗുണാഭിധാനം, ഈ ഗുണത്തെയെല്ലാം വെളിപ്പെടുത്തുന്ന ഈ നാമത്തിലൂടെ അതിനെ ഉപാസിക്കൂ. ചിന്തനീയം പറഞ്ഞല്ലോ, ഉപാസന എന്ന് പറഞ്ഞാൽ, ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തയാണ്. ചിന്തനീയം, അങ്ങനെ ചിന്തിക്കണം. സാധാരണ ചിന്തയല്ല, ഏകാഗ്രമായ ചിന്ത, അതിനെ മാത്രം ചിന്തിക്കുന്ന ചിന്ത. അതുകൊണ്ടിവിടെ ശ്രുതി ഒരു പേര് കൊടുത്തത് ബ്രഹ്മത്തിന്, തദ്വനം. അതിന്റെ ഗുണത്തെ വെളിപ്പെടുത്തുന്ന ഒരു നാമം ബ്രഹ്മം, ആത്മാവ് എന്നെല്ലാം പറയുന്നത് പോലെ മറ്റൊരു നാമം നമുക്ക് പരിചയമുള്ള അർത്ഥത്തിലല്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് വൈദികമായ ശബ്ദങ്ങൾ നമുക്ക് അപരിചിതമാണ് എന്ന് പറഞ്ഞത്. അനേന നാമന ഉപാസകസ്യ ഫലമാഹ, അങ്ങനെ ഉപാസിക്കുന്നു. ഇത് വൈദിക ഉപാസന, ഉപാസനയുടെ ഫലത്തെക്കുറിച്ച് പറയുന്നു. തദ്വനമിത്തി ഉപാസിതവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ ഹേ രാമ ഹേ കൃഷ്ണ എന്നെല്ലാം സങ്കല്പിക്കുന്നത്, അതുപോലെ വൈദികമായി ഈ പരമാത്മ തത്വത്തെ സങ്കല്പിക്കുന്നതിനുള്ള ഒരു നാമമാണ് തദ്വനം. നമുക്ക് പരിചയമുള്ളതല്ല, കാരണം നമുക്ക് വൈദിക സംസ്കാരമില്ല, നഷ്ടപ്പെട്ടുപോയി. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒരിക്കലും ഈശ്വരനെ തദ്വനമൊന്നും സ്മരിച്ചിട്ടില്ല. അങ്ങനെ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ചിരി വരും, വേറെ നല്ല ഒരു പേര് കിട്ടിയില്ലെങ്കിൽ. അനേന നാമന ഉപാസകസ്യ ഉപാസനസ്യ ഉപാസകസ്യ ഉപാസനസ്യ ഫലമാണ് ഈ നാമത്തിലൂടെയുള്ള ഉപാസനയുടെ ഫലം. സ യ കശ്ചിത് ഏനം യഥോക്തം ബ്രഹ്മ ഏവം യഥോക്ത ഗുണം വേദോപാസ്തേ. ഈ ഗുണത്തോടുകൂടിയ പരമാത്മാവിനെ ഈ നാമത്തോടുകൂടി ഉപാസിക്കുന്നവൻ, അഭിഹേന ഉപാസകൻ സർവാണി ഭൂതാനി അഭി സമ്പാജന്തി പ്രാർത്ഥയന്തി ഏവ യഥാ ബ്രഹ്മ. അവനുമായ സർവപ്രാണികളും അവനോട് പ്രാർത്ഥിക്കുന്നു. എങ്ങനെയാണോ സർവപ്രാണികളും ആ ബ്രഹ്മത്തോട് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ സർവപ്രാണികളും അവനെ അർത്ഥിക്കുന്നു. എങ്ങനെയാണോ സർവപ്രാണികളും ആ ബ്രഹ്മത്തെ അർത്ഥിക്കുന്നത്, അതുപോലെ എന്നുവെച്ചാൽ പിന്നെ അവൻ ആ ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല. ബ്രഹ്മത്തെ അർത്ഥിക്കുക എന്ന് പറയുന്നത് അവനെ അർത്ഥിക്കുകയാണ്. ബ്രഹ്മത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അവനോട് പ്രാർത്ഥിക്കുകയാണ്, അതാണ്. അല്ലാതെ അതിന്റെ ഭൗതികമായ അർത്ഥമല്ല. ഇങ്ങനെ ഉപാസിക്കുന്നവന്റെ മുമ്പിൽ സർവരും വന്ന് ദണ്ഡ നമസ്കാരം ചെയ്യുമെന്നല്ല പറയുന്നു, അവനെ സർവരും വന്ന് സ്തുതിക്കും എന്നല്ല പറയുന്നു. അവൻ ആ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടല്ല. സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി എന്ന് പറയുന്നത്. അപ്പോ എല്ലാ നമസ്കാരങ്ങളും അവനിൽ തന്നെ എത്തിച്ചേരുന്നു, സർവപ്രാർത്ഥനകളും അവനിൽ തന്നെ എത്തിച്ചേരുന്നു. അവനെ ഒരാൾ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും അലങ്കരിക്കുകയും വേണ്ട, ആരാധിക്കേണ്ട ആവശ്യമില്ല. സർവ ആരാധനകളിലും അവന് തന്നെ എത്തിച്ചേരുന്നു. സർവസ്തുതി പാഠങ്ങളും അവൻ തന്നെ ഏറ്റുവാങ്ങുന്നു. എന്തുകൊണ്ട്? അവൻ സർവാന്തര്യാമിയായ ആ തത്വം തന്നെ, സർവരും അവനെ തന്നെയാണ് ഭജിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വിശേഷിച്ച് കുറെ ഭക്തന്മാരുടെ കാര്യം പറയുകയാണ്. അങ്ങനെയല്ല, ഇത് സർവരും ഭക്തനെന്നോ ഭക്തിയില്ലാത്തവനെന്നോ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞല്ലോ. സർവപ്രാണികളും എന്നാണ് പറയുന്നത്. സർവാണി ഭൂതാനി, മനുഷ്യൻ മാത്രമല്ല, സർവഭൂതങ്ങളും സർവപ്രാണികളും ആത്യന്തികമായി അതിനെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേർതിരിക്കാൻ വയ്യ, അവൻ ഭൗതികനാണോ ലൗകികനാണോ, മനുഷ്യനെ വേണമെങ്കിൽ വേർതിരിക്കാം, സർവപ്രാണികളെ എങ്ങനെ വേർതിരിക്കും? അവൻ ഈശ്വരവാദിയാണോ നിരീശ്വരവാദിയാണോ എന്നൊക്കെ എങ്ങനെ വേർതിരിക്കും? ഗുരുത്വമുള്ളവനാണോ ഇല്ലാത്തവനാണോ എങ്ങനെ നമ്മൾ വേർതിരിക്കും? അത് കഴിയില്ല. പക്ഷേ ഇവിടെ പറഞ്ഞു എന്താണ്? സംഭജനീയം തസ്യ പ്രാണിജാതസ്യ പ്രത്യേകാത്മഭൂതത്വ, സർവപ്രാണികളുടെയും അവൻ പ്രത്യേകാത്മാവായിരിക്കുന്നു, അതുകൊണ്ട് സർവപ്രാണികളും അതിനെ തന്നെ ഭജിക്കുന്നു. ഇവിടെ ഈ വൈദികമായ ഉപാസനയെ സ്വീകരിക്കുന്നവൻ അവൻ സർവഭൂതങ്ങളുടെയും പ്രത്യേകാത്മാവായി തന്നെ ഇരിക്കുന്നു. അവന്റെ സർവഭൂതങ്ങളുടെയും ആ ഭജന അത് അവനിൽ തന്നെ എത്തിച്ചേരുന്നു. അവൻ ആ പരമാത്മതത്വത്തോട് ഏകീഭവിച്ചിരിക്കുന്നു. അതാണ് അതിന്റെ താല്പര്യം. സർവപ്രാർത്ഥനകളും അവനിൽ തന്നെ എത്തിച്ചേരുന്നു. അതാണ് അഭിവാഞ്ചന്തി അഭയന്തേ ഏവ യഥാബ്രഹ്മ പറഞ്ഞു. എങ്ങനെയാണ് സർവപ്രാർത്ഥനകളും ആ ബ്രഹ്മത്തിൽ എത്തിച്ചേരുന്നത്? ഉപാസനയുടെ ഫലത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ അത് വൈദികമായ ഉപാസനയെ പരിഷ്കരിച്ചിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ദേവീദേവ ഉപാസനകളും ഗുരു ഉപാസനയൊക്കെ അതിനെ പരിഷ്കരിച്ചാണ്. അപ്പൊ ആ ഉപാസനകളും ആത്യന്തികമായി ആ പരബ്രഹ്മത്തിൽ തന്നെ എത്തിച്ചേരുന്നു. എന്തുകൊണ്ട്? ആ ദേവീ ദേവന്മാരും ഗുരുക്കന്മാരും എല്ലാം തത്സ്വരൂപങ്ങൾ തന്നെ, ആ പരമാത്മസ്വരൂപം തന്നെ. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ഭക്തന്മാരുടെ ആവശ്യമില്ല. എന്തുകൊണ്ട്? സർവപ്രാണി സമൂഹവും അവരെ തന്നെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അത് ബ്രഹ്മസ്വരൂപികളാണ്. സർവഭജനകളും അവിടെ തന്നെ എത്തിച്ചേരുന്നു. അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ സർവപ്രാണികളും അവരെ തന്നെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഭേദമില്ല. യഥാബ്രഹ്മ എങ്ങനെയാണോ ആ പരമാത്മതത്വത്തിൽ എല്ലാ പ്രാർത്ഥനകളും എത്തിച്ചേരുന്ന, അതുപോലെ ഉപാസകനിലും സർവപ്രാർത്ഥനകളും എത്തിച്ചേരുന്നു
എന്നാണ്. മനോ അനേന ഉപസ്മരതി അഭീഷ്ണം സങ്കൽപ്പ തദ്വനം നാമ തദ്വനമിത്യുപാസിതവ്യം സദേവം വേദാധി ഹേനം സർവാണി ഭൂതാനി സംവാഞ്ചന്തി.